அழிது கடன் நீடுமோ? பூண்டுகார் சுருக்கம், சகாயிகள் சுருக்கம், மோட்சவழி. கூட்டுகார் சுருக்கம், சகாயிகள் சுருக்கம், மோட்சவழி. கஷ்டதகள் தீர்க்குவான், சித்தன் மாறி சேர்க்குவான், வெட்டம் இயேசுவன்னிடுமே. கஷ்டதகள் தீர்க்குவான், சித்தன் மாறி சேர்க்குவான், வெட்டம் இயேசுவன்னிடுமே. தீர்ப்பிடும் கண்ணு நீர் துடைக்கும், என்று துக்கமெல்லாம் தீர்ந்திடுமே. முட்டுகள் தீர்ப்பிடும் கண்ணு நீர் துடைக்கும், என்று துக்கமெல்லாம் தீர்ந்திடுமே.
வாக்கியம் தலையிட சுவிசேஷம் ஏழாமத்தே அத்தியாயம், ஏழாமத்தே அத்தியாயத்தின்റെ 13-14 வாக்கியம்.
ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പി ആശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവത്തിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്.
നമുക്ക് പലപ്പോഴായിട്ട് വായിച്ചിട്ടുള്ള അറിയാവുന്ന വാക്യമാണ്. നമ്മുടെ കർത്താവ് ഒരു നാരോ ഗേറ്റ്, നാരോ വേ, and wide gate and wide gate, wide way. ഇടുങ്ങിയ വാതിൽ, ഇടുങ്ങിയ വഴി, വിശാലമായ വാതിൽ, വിശാലമായ വഴി, ഇടുങ്ങിയ വാതിൽ കൂടി കടന്നു പോകുന്ന, കണ്ടെത്തുന്ന ചുരുക്കം പേർ, അതിൽ കൂടി കടന്നു പോകുന്ന ചുരുക്കം പേർ, വലിയ വഴി കണ്ടെത്തുന്ന അനേകർ, അതിൽ കൂടി കടന്നു പോകുന്ന അനേകർ, അതിലവസാനം ഇടുങ്ങിയ വാതിലിന്റെയും ഇടുങ്ങിയ വഴിയുടെയും അവസാനം ജീവനും, വിശാലമായ വാതിലിന്റെയും വിശാലമായ വഴിയുടെയും അവസാനം ഡിസ്ട്രക്ഷൻ, നാശവും. നമുക്കറിയാം ഞാൻ നാരോ ഗേറ്റ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഞാനാകുന്നു വാതിൽ എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവാണ് വാതിൽ. അതായത് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ, യഥാർത്ഥം നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ച പോലെ റിയലായിട്ട് സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിക്കുമ്പോൾ ആ വ്യക്തി ഒരു നാരോ ഗേറ്റിൽ കൂടി കടക്കണം. എന്നാ മനസ്സിലാക്കേണ്ടത്, ആ നാരോ ഗേറ്റിൽ കൂടി കടക്കുന്നതോടുകൂടി ആ വ്യക്തി ഒരു നാരോ ആയിട്ടുള്ള വഴിയിലേക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് കയറുകയാണ്. പലരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാരോ ഗേറ്റിൽ കൂടി കടന്നാൽ അതുകൂടി കഴിഞ്ഞു, രക്ഷപ്പെട്ടു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ നാരോ ഗേറ്റ് നമ്മളെ കൊണ്ടുചെല്ലുന്ന ഒരു നാരോ വഴിയിലേക്കാണ്, ഒരു ഇടുങ്ങിയ വഴിയിലേക്കാണ്. ലോകത്തെ വിശാലമായിട്ട് വേറൊരു വഴിയുണ്ട്. പലരുടെയും വിചാരം നമ്മൾ നാരോ ഗേറ്റിൽ കൂടി കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വഴി വിശാലമാണ്. അങ്ങനെയല്ല ദൈവം പഠിപ്പിക്കുന്നത്. ഈ ഇതിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോകുമ്പോൾ ഈ നാരോ വഴി, ഇടുങ്ങിയ വഴി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതമാണ്. യേശു ക്രിസ്തുവിന്റെ ലൈഫ്, യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രി, കർത്താവിന്റെ ജീവിതമാണ് ഈ ഇടുങ്ങിയ വഴി. നമുക്ക് ഈ ഇടുങ്ങിയ വഴി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് അത് മത്തായി 5-6-7 പറഞ്ഞു വന്നിട്ടാണ്, അതിന്റെ അവസാനമാണ്, അവസാനത്തേക്ക് വരുമ്പോഴാണ് ഈ ഇടുങ്ങിയ രണ്ട് വഴിയെപ്പറ്റിയും രണ്ട് വാതിലിനെ പറ്റിയും പറയുന്നത്. അപ്പോൾ നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ചുരുക്കത്തിൽ ഒറ്റ വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ജീവിതം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നാരോ വഴി കാണാനായിട്ട് കഴിയും. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ച പോലെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ കൂടി മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതമാണ് ഈ നാരോ വേ. ഈ നാരോ വേയിൽ കൂടി പോയാൽ മാത്രമേ നമുക്ക് ജീവനിലേക്ക്, അവസാനത്തിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. നിത്യജീവൻ നമുക്ക് പ്രാപിച്ചുവെങ്കിലും നിത്യതയിലേക്ക് നമ്മൾ അടുത്ത് നടക്കുന്നത് ഈ നാരോ വേയിൽ കൂടിയാണ്. നമ്മൾ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് മത്തായി 5-6-7 എല്ലാം കൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എടുക്കാനായിട്ട് സമയമില്ല, ഒരാവശ്യമില്ല. ഞാൻ എന്നാലും ഒരു ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു വഴിയിലേക്ക്, ഈ ഒരു വാതിലിൽ കൂടി കടക്കുന്നതിന്റെ അടിസ്ഥാനം? അതിന്റെ മത്തായി 5-ാമത്തെ അധ്യായമാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഇത് ഗിരിപ്രഭാഷണം എന്ന പേരിൽ നമ്മൾ അറിയാവുന്ന, നമ്മുടെ ഒരു നമുക്കറിയാവുന്ന യേശു ക്രിസ്തുവിന്റെ പ്രസംഗമാണ്. യേശു ക്രിസ്തു പ്രസംഗിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ ജീവിതവും യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിയുമാണ് ദൈവസഭയുടെ, ദൈവമക്കളുടെ മാതൃക, ദൈവവാചകം. യേശു ക്രിസ്തു വന്നത് വചനം, ജഡമായി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജീവിതം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ നാം ജീവിക്കണമെന്നും നമുക്ക് ദൈവം ഒരു മിനിസ്ട്രി തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആ മിനിസ്ട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവം മാതൃക യേശുക്രിസ്തുവിനാണ്. പിന്നീട് ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനമുണ്ട്, റിട്ടേൺ വേർഡ് ഓഫ് ഗോഡ്. അത് നമുക്ക് ഈ രണ്ട് കാര്യത്തിന്റെയും റിട്ടേൺ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കും. ഞാൻ വീണ്ടും പറയാം, യേശുക്രിസ്തുവിന്റെ ജീവിതം ജഡത്തിൽ വെളിപ്പെട്ട എക്സാമ്പിളാണ്. യേശുക്രിസ്തു എങ്ങനെ ജീവിച്ചു, യേശുക്രിസ്തു എങ്ങനെ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ടുള്ള എക്സാമ്പിൾ. യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനമായിട്ടുള്ള സ്ക്രിപ്ചറാണ് നമ്മുടെ ജീവിതത്തിന് ഈ ഭൂമിയിലുള്ള രണ്ടാമത് ദൈവം തന്നിരിക്കുന്ന റിട്ടൺ എക്സാമ്പിൾ, നമ്മുടെ മിനിസ്ട്രിക്കും നമ്മുടെ ജീവിതത്തിനും. ഇതായിരിക്കണം നമ്മൾ എപ്പോഴുള്ള മാതൃക. അപ്പൊ യേശുക്രിസ്തു അതിന്റെ ആദ്യം ഈ ഒരു വഴിയിലേക്ക് ഒരു വ്യക്തി കടക്കുന്നതിന്റെ ആദ്യത്തെ ഒരു കീ അവിടെ പറയുകയാണ്. അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ, അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മനമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവന്റെ അടുത്ത്. യേശുക്രിസ്തു എങ്ങനെയാണ് ആൾക്കാരെ സംസാരിക്കുന്നത്, എങ്ങനെയാണ് പ്രസംഗിച്ചതെന്നൊക്കെ നമുക്കിത് വായിക്കും മനസ്സിലാവും. എങ്ങനെയാണ് അവൻ, ഇറ്റ് വാസ് എ കോൺവെർസേഷൻ, ആൾക്കാരുടെ അടുത്ത് നോക്കി ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുകയാണ്. അങ്ങനെയാണ് കർത്താവ് സംസാരിക്കുന്നത്, വളരെ നോർമലായി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടുത്തെ കർത്താവ് ആദ്യം പറയണം, തിരുമായി ഒഴിഞ്ഞ് അവരോട് ഉപദേശിച്ചു തന്നെ നമ്മൾ മനസ്സിലാക്കണം. കർത്താവ്, നമ്മൾ ദൈവം പഠിക്കുമ്പോൾ കർത്താവ് പ്രസംഗിച്ച കാര്യങ്ങളുണ്ട്. ജനത്തോട് കർത്താവ് പ്രസംഗിച്ചു, എന്നാൽ തന്റെ ശിഷ്യന്മാരെ യേശുക്രിസ്തു പഠിപ്പിച്ചു. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്, പ്രസംഗവും പഠിപ്പിക്കലും രണ്ടും രണ്ടാണ്. നമുക്ക് പ്രസംഗിക്കാം, പ്രസംഗിക്കുന്ന കർത്താവ് പ്രസംഗിച്ചതാണ് നമ്മുടെ മാതൃക. ജനത്തോട് 5000 പേരെടുത്ത് കർത്താവ് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് പഠിപ്പിക്കുന്നത് കർത്താവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ്. ആ പഠിപ്പിക്കുന്ന ആ ശിഷ്യന്മാരിൽ കൂടിയാണ് കർത്താവിന്റെ മിനിസ്ട്രി പിന്നീട് മുമ്പോട്ട് ഈ ലോകത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോയത്. എന്നാൽ നമ്മൾ പ്രസംഗിച്ച് നമുക്ക് നല്ലപോലെ പ്രസംഗിക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പിനെ നമ്മൾ കണ്ടിന്യൂസ് ആയി പഠിപ്പിക്കുന്നില്ല എങ്കിൽ അടുത്ത ഒരു ജനറേഷനിലേക്ക് ഈ മിനിസ്ട്രി, ദൈവത്തിന്റെ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. കുറെ പ്രസംഗം കേട്ട് കുറെ ആൾക്കാർ വന്നിരുന്ന് ഈ തിയേറ്ററിൽ വന്നിരുന്ന് കേട്ടിട്ട് പോകുന്ന പോലെ കുറെ ആൾക്കാർ മുമ്പോട്ട് പോകും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസഭയിൽ ദൈവവചനം പഠിക്കുന്ന ആൾക്കാര് കുറയുമ്പോഴാണ് ആ ചർച്ചിന്റെ റിയൽ ക്വാളിറ്റി കുറയുന്നത്. പ്രസംഗം കേൾക്കാനായിട്ട് ഇഷ്ടംപോലെ വരും. ഒരു തിയേറ്റർ വരുന്ന പോലെ, നമ്മുടെ ദൈവസഭ എന്ന് പറഞ്ഞ ഒരു തിയേറ്ററിൽ വന്നിരിക്കുന്ന പോലെ ഒരു പ്രസംഗ പീഠത്തിൽ നിന്ന് പ്രസംഗം കേട്ടിട്ട് പോകുന്ന ആൾക്കാരുടെ കൂട്ടമല്ല. കർത്താവിൽ നിന്ന് യഥാർത്ഥത്തിൽ പഠിക്കുന്ന കൂട്ടമാണ്. അത് ചുരുക്കമാണ്, ഇവരെ കർത്താവ് ഇവരെ പഠിപ്പിക്കുകയാണ്. അതായത് പുരുഷാരത്തെ വിട്ടു മാറി തന്റെ ശിഷ്യന്മാരെടുത്ത് വന്നപ്പോൾ യേശുക്രിസ്തു ഇവരെ പഠിപ്പിക്കുകയാണ്. പിന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. പ്രസംഗിക്കുന്ന കാര്യം എല്ലാം ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. കർത്താവ് അവരെ ആദ്യം എടുത്ത് പറയാണ് എന്താണ് ഈ ജീവനിലോട്ട് ഒരു വ്യക്തിക്ക് കടക്കാനായിട്ടുള്ള ഏറ്റവും വലിയ തടസ്സവും ഏറ്റവും യഥാർത്ഥത്തിലുള്ള വഴിയും. അവിടെ കർത്താവ് പറയാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം അവർക്കുള്ളു. അന്നേരം കർത്താവ് പറയാണ്, ആദ്യത്തെ ക്വാളിഫിക്കേഷൻ ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിലേക്ക് എന്റർ ചെയ്ത കീ എന്താണെന്നറിയാമോ? ആത്മാവിൽ ദരിദ്രരായവരും. ഞാൻ കാര്യം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആത്മാവിൽ ദരിദ്രരായവരും ആത്മീയ ദരിദ്രരും രണ്ടും രണ്ടാണ്. ആത്മാവിൽ ദരിദ്രരായവരല്ല, ആത്മീയ ദരിദ്രരാണ്. ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും കർത്താവിന്റെ അടുത്ത് ഐ മീൻ നീഡ്, ഒരു നീഡി ഹാർട്ടോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ വരുന്നവരാണ് ആത്മാവിൽ ദരിദ്രരായവർ. ദൈവസഭയിൽ ഒരു നീഡോടുകൂടി വരാത്തവർക്ക് ഒരിക്കലും ദൈവരാജ്യത്തിലെ കാര്യങ്ങൾ ലഭിക്കുന്നില്ല. ഒരു നീഡില്ലാത്ത ആൾക്കാർ ചർച്ചിൽ വന്നിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ബോറിയാവും കാര്യങ്ങൾ. നീഡിയായിട്ടുള്ളവരുടെ അടുത്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു നീഡാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ രക്ഷിക്കപ്പെടുന്നതിന്റെ രക്ഷിക്കപ്പെടണമെങ്കിൽ തന്നെ ആദ്യത്തെ എൻട്രൻസ് പോയിന്റ് തന്നെ ഈ നീഡാണ്. ആർക്കാണ് രക്ഷിക്കപ്പെടാൻ കഴിയുന്നത്? രക്ഷിക്കപ്പെടാനായിട്ടുള്ള ഏക ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെടാനായിട്ടുള്ള വ്യക്തിയുടെ ഏക ക്വാളിഫിക്കേഷൻ കർത്താവ് പറയാണ്, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു എന്നുള്ളതാണ് പൗലോസ് പറയുകയാണ്. അതാണ് ഏറ്റവും വിശ്വാസയോഗ്യമായ സ്റ്റേറ്റ്മെന്റ്. ഇതിനെ രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരാൾ ആദ്യം ആരായിത്തീരണം? പാപിയായിത്തീരണം അല്ലെ? പാപി അല്ലെങ്കിൽ നിങ്ങൾ ഈ ചർച്ച വന്നിരിക്കുന്ന നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുന്നു. രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? നിങ്ങളുടെ പാപിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. നിങ്ങൾ കുറച്ചുകൂടി നന്നാവാം, ഏ ഞാൻ കൊല്ലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടി ജീവൻ നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രക്ഷിക്കപ്പെട്ടത്. എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെട്ടവരെയല്ല, രക്ഷിക്കപ്പെടുന്നത് വ്യക്തിക്ക് പാപിക്ക് മാത്രമേ രക്ഷിക്കപ്പെടാൻ കഴിയത്തുള്ളൂ. പാപിക്ക് മനസ്സിലാവുകയാണ് ഐ ആം ഇൻ നീഡ്, എനിക്ക് സ്വയം രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല, ഞാനൊരു പാപിയാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് അവന് മാത്രമേ രക്ഷകന്റെ ആവശ്യമുള്ളൂ. യേശുക്രി സഹോദരനോട് പറഞ്ഞിരിക്കുന്ന രോഗിക്ക് മാത്രമേ വൈദ്യന്റെ ആവശ്യമുള്ളൂ. നേരെ നീഡിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തിലേക്ക് കടക്കാനായിട്ട് കഴിയൂ, രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഈ വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ആ വ്യക്തിയുടെ നീഡി ഹാർട്ടോടുകൂടി മാത്രമേ ആ വ്യക്തിക്ക് മുമ്പോട്ട് വരാനായിട്ട് കഴിയുള്ളൂ. ധനികന് ദൈവരാജ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറയുന്നതാണ് റിയൽ നീഡിൽ കർത്താവിനെ. ആത്മീയ ദരിദ്രരുണ്ട്, ആത്മീയ ദരിദ്രർക്ക് ശരിക്കും നീഡൊന്നുമില്ല. ആത്മീയമായിട്ടുള്ള ദരിദ്രനെ പറ്റി ദൈവവചനത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ഒരുപാട് പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ ഒരു സഭയെടുത്ത് പറയുമ്പോൾ അവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദരിദ്രനാണ്, ആത്മീയ ദരിദ്രനാണ്. എന്നാൽ അവൻ പറയുന്നത് എങ്ങനെയാണെന്നുള്ള അവിടെ പറയുന്നുണ്ട്. ഒരുപാട് പുസ്തകം 3-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം മുതലായിട്ട് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട് അതിനെ പറ്റി.
ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്നും കൊണ്ട് കളയും.
ഈ വ്യക്തിയെ പറ്റി പറയാണ്, ഈ വ്യക്തി ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല രണ്ടുമല്ല, പുള്ളിക്ക് ഒരു നീടുമില്ല, ചർച്ചിൽ വന്നിരുന്ന് അങ്ങനെയുള്ള ആൾക്കാരും ദൈവസഭ കർത്ത പറഞ്ഞിരിക്കുകയാണ്. ഇവരൊന്നും അധികം മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് യഥാർത്ഥ ദൈവസഭയിൽ തരുന്നത് പിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് കൊണ്ടു. അടുത്ത വാക്യം പറയാണ്, ഇവന്റെ പ്രശ്നം എന്താണ്, ഈ വ്യക്തി പറയുന്നത് എങ്ങനെയാണ്, എന്താ പറയുന്നത്?
ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും കുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും
ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന വാക്യം ഡീറ്റെയിലേക്ക് പോകണ്ടേ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും ഫുഡ്, ഇംഗ്ലീഷ് ഐ ആം റിച്ച്, ഐ ഹാവ് ബിക്കം വെൽത്തി ആൻഡ് ഐ ഹാവ് നീഡ് ഓഫ് നത്തിങ്. ഇതാണ് ഇവന്റെ അവസ്ഥ. അന്നേരം ഞാൻ പറഞ്ഞത് ആത്മീയ ദരിദ്രന്മാർ എന്താണ് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വയം നീഡിയ ആത്മാവിൽ ദരിദ്രരായിട്ട് തന്നെ നമ്മൾ എപ്പോഴും ആയിരിക്കണം. ആത്മീയ ദരിദ്രരായിത്തീരുക എന്ന് പറയുന്നത് നമുക്ക് സ്വയം ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സ്വയം റിച്ചായിട്ടിരിക്കുന്ന വ്യക്തികളാണ്. അവർക്ക് ഒരിക്കലും ദൈവരാജ്യത്തിന്റെ എക്സ്പീരിയൻസിലേക്ക് കടക്കാൻ കഴിയില്ല. ഞാൻ പൊട്ടോട്ടെ. അപ്പം ഇവിടെ കർത്താവ് ഗിരിപ്രഭാഷണം പറയുമ്പോൾ കർത്താവ് ഇതിന്റെ കീ പറയുക, ആദ്യം ഒരു 9 ഭാഗ്യാവസ്ഥ പറയുന്നുണ്ട്. അതിൽ ആദ്യം പറയാണ് ആത്മാവിൽ ദരിദ്രരായവർക്കാണ് ദൈവരാജ്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. രക്ഷിക്കപ്പെടാൻ കഴിയുന്നത് പാപിയാണെന്നുള്ള ബോധ്യമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവരാജ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് ആത്മാവിൽ ദരിദ്രരായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ്, എന്നെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ല എന്നുള്ള കണ്ടിന്യൂസ് ബോധ്യത്തിൽ യേശു ക്രിസ്തുവോട് ചേർന്ന് ജീവിക്കുന്നതാണ് പാപിയത് ആത്മാവിലുള്ള ദരിദ്രാവസ്ഥ. യേശു ക്രിസ്തു അങ്ങനെയാണ് ജീവിച്ചത്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എംപ്റ്റി ചെയ്ത് വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എംപ്റ്റി ചെയ്ത് വന്നിട്ട് കഥ പറയാണ്, എന്നെ കൊണ്ട് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് പിതാവിൽ ആശ്രയിച്ച് ജീവിച്ച ജീവിതമാണ് യേശു ക്രിസ്തു. അങ്ങനെ പോട്ടെ, അങ്ങനെ ഒരു 9 ഭാഗ്യാവസ്ഥ വായിക്കുന്നു. നിങ്ങൾ ആ 9 ഭാഗ്യാവസ്ഥ വായിച്ചു കഴിഞ്ഞാലും ഈ ഭൂമിയിലുള്ള ഒരു സമ്പന്നതയെ പറ്റിയും ഒരു ഭാഗ്യാവസ്ഥയെ പറ്റി ഇവിടെ പറഞ്ഞു. ഞാൻ ഡീറ്റെയിലേക്ക് പോകാനുള്ള സമയമില്ല, നിങ്ങൾ വായിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഭാഗ്യാവസ്ഥയിലേക്ക് നിങ്ങൾ കടക്കുകയില്ല. ദൈവം നിങ്ങളെ ഭാഗ്യവാൻ എന്ന് പറയുകയില്ല. നമ്മളുടെ മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാനെന്ന് നമ്മൾ എത്ര ദൈവവനം കേട്ടാലും നമ്മുടെ ഉള്ളിൽ പിശാചിരുന്ന ചില അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയും ഭാഗ്യവാൻ, നമ്മൾ പറയത്തില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഒരു വലിയ വീട് വെച്ച ആളെ കാണുമ്പോൾ നമ്മൾ പറയും നമ്മൾ പറഞ്ഞില്ലെന്ന് നമ്മൾ മനസ്സിലായിരിക്കും. ഭാഗ്യവാൻ. നല്ലൊരു വണ്ടി വാങ്ങിച്ച ആളെ കാണുമ്പോൾ നമ്മൾ പറയും ഭാഗ്യവാൻ. അതേസമയം ഇതൊക്കെ പോയ ഒരാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പറയും ഇവനെന്തോ ദരിദ്രരാണ് അല്ലേ, ഇവരെന്ത് ഒരു രോഗിയെ കാണുമ്പോൾ നമ്മൾ പറയും ഇവനെന്ത്. നിങ്ങൾ ഈ 9 എണ്ണം വായിച്ചു ചോദിക്കും, ഒറ്റ ഒരെണ്ണം ഈ ലിസ്റ്റിലില്ല. ദൈവത്തിന്റെ കാഴ്ചപ്പാട്, ദൈവത്തിന്റെ ദൃഷ്ടിയിലെ റിയൽ ദരിദ്രൻ ആരാണെന്നും ദൈവത്തിന്റെ ദൃഷ്ടിയിലെ റിയൽ സമ്പന്നൻ ആരാണെന്നും അറിയണമെങ്കിൽ ദൈവത്തിന്റെ കർത്താവിന്റെ വ്യൂ പോയിന്റിൽ കൂടെ നോക്കും. കർത്താവ് നോക്കുമ്പോൾ ആരാണ് സമ്പന്നൻ, ആരാണ് ദരിദ്രൻ? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം ആരെയാണ് വില വെക്കുന്നത്? കർത്താവ് പറയുന്നത് ലോകത്തിൽ ഉന്നതമായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ അറപ്പാകുന്നു. അതായത് ദൈവത്തിന്റെ ഒരു കാഴ്ചപ്പാടിലേക്കാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഈ 9 കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇവിടെ എങ്ങും നല്ല ജോലിയുള്ളവൻ സമ്പന്ന ഭാഗ്യമാണെന്ന് പറയുന്നില്ല, നല്ല ആരോഗ്യമുള്ളവൻ ഭാഗ്യമാണെന്ന് പറയുന്നില്ല, വലിയ വീടുള്ളവൻ, വലിയ കാറുള്ളവൻ, ഇതൊന്നും ഭാഗ്യമാണെന്ന് പറയുന്നില്ല. പക്ഷെ ആദ്യം കഥ പറയാണ്, എ പേഴ്സൺ, ഒരു വ്യക്തി ദൈവസന്നിധിയിൽ കർത്താവേ ഞാൻ ഒരു നീഡിയാണ് എന്ന് പറഞ്ഞ് എപ്പോൾ വരുന്നോ അവനാണ് ഭാഗ്യവാൻ, അവനാണ് ദൈവ രാജ്യത്തിലേക്കുള്ള എൻട്രൻസ് ഉള്ളത്. മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ് രണ്ടുപേരെ പറ്റി, രണ്ട് എക്സാമ്പിൾ പറയാം വിശ്വാസികളെ പറ്റിയുള്ള. എന്താണ് രണ്ട് വിശ്വാസികളെ പറ്റി എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഉപ്പും ഒന്ന് വെളിച്ചവും. ഈ ഉപ്പും പിന്നെ വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ ഉപ്പും വെളിച്ചവുമായിട്ട് നിൽക്കാനായിട്ടാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിലേക്ക് കടന്ന ദൈവമക്കളെ കുറിച്ച് ദൈവമാക്കിയിരിക്കുന്നത്. ഈ ഭൂമിയിൽ വെളിച്ചവും ഉപ്പായിട്ടിരിക്കുകയാണ്. ഈ വെളി ഉപ്പിന്റെയും വെളിച്ചത്തിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിനും ഒരു അഡ്വർടൈസ്മെന്റ് ആവശ്യമില്ല ബാക്കി ആൾക്കാർ തിരിച്ചറിയാനായിട്ട്. അല്ലെ, ഉപ്പ് രുചിച്ചു നോക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നത് ഇത് യഥാർത്ഥത്തിൽ ഉപ്പാണ്. അല്ലെ, ഉപ്പ് രുചിക്കാൻ പറ്റുന്ന, വെളിച്ചം എന്നുള്ളത് കാണാൻ പറ്റുന്നതാണ്. അന്നേരം ഒരു വ്യക്തിക്ക് ടേസ്റ്റ് ചെയ്യാനും കാണാനും പറ്റുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസിയുടെ ജീവിതം. വേറൊരു വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്ത ചുമ്മാതെ പറയുന്ന വാക്കുകളല്ല വിശ്വാസിയുടെ ജീവിതം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കർത്താവിന്റെ കീഴിലായിട്ട് ദൈവരാജ്യത്തിലേക്ക് കടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഈ ലോകത്തിൽ ഉപ്പായിട്ടും ഈ ലോകത്തിൽ വെളിച്ചമായിട്ടും തീരും. എന്നിട്ട് കർത്താവ് പറയുകയാണ് വിളക്ക് കത്തിച്ചിട്ട് പറയുന്ന കീഴിലല്ല തണ്ടിന്മേൽ അകലത്തെ വെക്കുന്നത്, അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും പ്രവാസിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എന്നിട്ട് യേശുക്രിസ്തു പറയാണ് നിങ്ങളുടെ നിങ്ങൾ വെളിച്ചമാണ്. യേശുക്രിസ്തു ആയിരുന്നു ഈ ലോകത്തിലെ വെളിച്ചം, ഈ ലോകം മുഴുവൻ അന്ധകാരത്തിലായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചിറക്കുന്നു. അതായത് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ഈ ഭൂമി മുഴുവൻ ഇരുട്ടായി, ഒറ്റ വ്യക്തിയിൽ വെളിച്ചമില്ലായിരുന്നു. എന്നാൽ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് വെളിച്ചമായിട്ട് ഈ ഭൂമി ജീവിച്ചു. കർത്താവിന്റെ ലൈഫ് ഈ ഭൂമിയിൽ വെളിച്ചമായി. യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുക്രിസ്തു പറയാണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്ന് അവൻ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ യേശുക്രിസ്തുവിന്റെ വെളിച്ചമായിട്ട് അവൻ ഈ ലോകത്തിൽ, ഞാൻ പറഞ്ഞ സഭയിലല്ല, വെളിച്ചം ഇരുട്ടിലാണ് പ്രകാശിക്കുന്നത്. ഇരുള് എന്ന് പറഞ്ഞ ദൈവം പറഞ്ഞിരിക്കുന്ന ലോകമാണ്. ഈ ലോകത്തിൽ ഒരു വ്യക്തിയെ വെളിച്ചമായിട്ട് നിൽക്കാനായിട്ടാണ് യേശുക്രിസ്തു നമ്മളെ വിളിച്ചത്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോകത്തിലുള്ളവർ, ലോകത്തിലുള്ളവർ ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇങ്ങനെ ഒരു വിളിയിലേക്കാണ് കർത്താവ് എന്നിട്ട് പറയുകയാണ്. കർത്താവ് പറയണം അങ്ങനെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ ബാക്കിയുള്ളവർ കാണുമ്പോൾ അവരാരെ മഹത്വപ്പെടുത്തും? അവർ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തും. കാര്യം എന്താണെന്ന് അറിയാമോ? ഈ പ്രവൃത്തി ചെയ്തത് നിങ്ങളല്ല, നിങ്ങളുടെ പിതാവായ ദൈവമാണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നല്ല പ്രവൃത്തി, ഗുഡ് വർക്ക് എന്ന് പറയുന്നത് ദൈവം നമ്മൾ കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. നമ്മൾ സ്വയമായിട്ട് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി അല്ല. നമ്മൾ സ്വയമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് നമുക്ക് പ്രശംസിക്കാനുണ്ടെങ്കിൽ ദൈവം നമ്മൾ കൂടി ചെയ്യുന്ന പ്രവൃത്തിക്ക് നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. അതുകൊണ്ട് അത് കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും ഗോഡ് ഈസ് അറ്റ് വർക്ക് എന്ന് മനസ്സിലാവും. അങ്ങനെ അങ്ങനെ ഒരു ഇതിലേക്കാണ്, അങ്ങനെ ഒരു ലൈഫിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്ന പ്രവർത്തിക്കുന്നത്. മുമ്പോട്ട് ഞാൻ പെട്ടെന്ന് ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് മുമ്പോട്ട് പെട്ടെന്ന് പോവാണ്. മുമ്പോട്ട് യേശുക്രിസ്തു പറയുകയാണ് ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കുവാനായിട്ടല്ല വന്നത്, അത് നിവർത്തിപ്പാനായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യമായി നിങ്ങളോട് പറയുന്നു. ആദ്യം പറഞ്ഞു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളു. രണ്ടാമത് പറയുകയാണ് നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. എന്തായാലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീശന്റെയും ശാസ്ത്രിയുടെയും നീതി എന്ന് പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് അവർ അവരുടെ എക്സ്റ്റേണൽ നീതി പ്രവർത്തികൾ കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ജസ്റ്റിഫൈ ചെയ്യപ്പെടാനായിട്ട് നിന്ന വ്യക്തികളാണ് പരീശന്മാരുടെ നീതി, ശാസ്ത്രിമാരുടെ നീതി. അതായത് ദൈവത്തിന്റെ റിയൽ ആയിട്ടുള്ള നീതി അകത്തുകുന്നുള്ള നീതിയാണ്. അതാണ് നമ്മൾ താഴെ മുമ്പോട്ട് വായിക്കുമ്പോൾ വായിക്കുന്നത്. മുമ്പോട്ട് വായിക്കുന്ന വാക്കുകൾ പെട്ടെന്ന്, എനിക്ക് എല്ലാ വാക്കുകളും എടുക്കാനായിട്ട് സമയമില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. കർത്താവ് യഥാർത്ഥത്തിൽ ദൈവം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർത്താവിന്റെ ലൈഫ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നു അവൻ വെളിച്ചമായി തീരുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, ഇല്ലെങ്കിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് പിന്നീട് പറഞ്ഞത്. കഥ പറഞ്ഞിരിക്കുകയാണ്. അടുത്തത് ന്യായപ്രമാണത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാനോ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം പറയാണ്, ന്യായപ്രമാണത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൊല ചെയ്യരുത് എന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ന്യായപ്രമാണത്തിലെ പാപം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊല ചെയ്യുന്നതാണെങ്കിൽ യേശുക്രിസ്തു പറയാണ്, ഞാനോ നിങ്ങളോട് പറയാണ്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം കുലപാതകരാകും. ഇന്നലെ കഥ പറയുകയാണ്, എന്താ പ്രോബ്ലം? കൊലപാതകത്തിന്റെ റൂട്ട് ഒരു പ്രശ്നമുണ്ട്. എവിടെയെന്നറിയാമോ? മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്ന കോപം എന്നുള്ളതാണ്. ഈ റൂട്ടിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണലി ഒരു നീതിമാനായിട്ട് ജീവിക്കാനായിട്ട് കഴിയും. നിങ്ങൾ ഒരിക്കലും ദൈവരാജ്യത്തിന്റെ എക്സ്പീരിയൻസ് പ്രവേശിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ കഥ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ, അതുകൊണ്ടാണ് മാർക്കോസ് സുവിശേഷം പറഞ്ഞിരിക്കുന്നത്, അകത്തുനിന്ന് തന്നെ ഈ പാപങ്ങളെല്ലാം പുറത്തു വരും. എല്ലാ പാപങ്ങളുടെയും റൂട്ട് അകത്തു നിന്നാണ്. ഞാൻ പറഞ്ഞത് യേശു, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി യേശു ക്രിസ്തുവിന്റെ ജീവിതം എന്താണ് എന്നുള്ളതിന്റെ ഒരു ചുരുക്കം ഡിസ്ക്രിപ്ഷനാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു പറയാണ്, ഉള്ളിൽ നിന്നുള്ള കോപത്തെ നിങ്ങൾ റിയലായിട്ടും റൂട്ട് പ്രോബ്ലമായിട്ട് കണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഒരു നീഡിയായിട്ട് വന്ന് ദൈവം അവിടെ പ്രവർത്തിച്ചില്ല എങ്കിൽ എന്താണെന്നറിയാമോ, നിങ്ങളുടെ ഉള്ളിലുള്ള കോപത്തെ പുറത്ത് വന്ന് ആൾക്കാർ കാണുന്നവരെ മനുഷ്യൻ കാണത്തില്ല. അത് കാണാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഒരു മനുഷ്യനും നിങ്ങളുടെ നീതി പുറമെയുള്ള നീതിയായിട്ടിരിക്കും. എന്നാൽ കഥ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവം ഡീൽ ചെയ്യുന്നത് ഈ റൂട്ടിനെയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള കോപം എന്നുള്ള റൂട്ടിനെയാണ്. അടുത്ത കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, വ്യഭിചാരം സംബന്ധിച്ച് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അഡൽട്രി പുറത്ത് ചെയ്യുമ്പോഴായിരുന്നു പഴയ നിയമത്തിൽ പാപമെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് അത് എക്സ്റ്റേണൽ രീതി മാത്രമാണ്. എന്നാൽ ഉള്ളിൽ വസിക്കുന്ന മോഹം എന്ന ആ റൂട്ടിനെ ഡീല് ചെയ്യാനായിട്ടാണ് ദൈവത്തിന് പരിശുദ്ധാത്മാവ്. യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പറഞ്ഞിരിക്കുകയാണ്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ കൊടുക്കും. ഈ പാപം മുഴുക്കുമ്പോഴാണ് മനുഷ്യൻ പുറത്തു കാണുന്നത്. എന്നാൽ മോഹം ഗർഭം ധരിക്കുമ്പോൾ ആരും കാണത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എവിടെയാണെന്നറിയാമോ? റൂട്ടിലേക്ക് കത്തിവെക്കാനായിട്ടാണ് കർത്താവ്. റിയലായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉള്ളിൽ നടന്നില്ലെങ്കിൽ, വീണ്ടും ജനനത്തിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കാത്ത ആൾക്കാർ എല്ലാം എക്സ്റ്റേണലായിട്ട് മുമ്പോട്ട് പോകും. ഞാൻ പറഞ്ഞതിൽ രണ്ട് വഴിയെ പറ്റി പറയുന്നുണ്ട് മുമ്പോട്ട് വരുമ്പോൾ. ഈ രണ്ട് നമ്മൾ മത്തായി 5, 6, 7 വായിച്ചു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ലൈഫിനെ പറ്റി പറയുന്നു. ഒന്ന് എക്സ്റ്റേണലായിട്ട് നീതിമാന്മാരായിട്ട് ജീവിക്കുക, മനുഷ്യരുടെ മുമ്പിൽ നീതി ചെയ്യുന്നവരായിട്ട് ജീവിക്കുക, മനുഷ്യരുടെ മുമ്പിൽ മിനിസ്റ്റർ ചെയ്യുന്നവരായിട്ട് ജീവിക്കുക. രണ്ടാമത് യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്നുള്ള ചേഞ്ച് ആയിട്ട് ജീവിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുക, രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, വ്യഭിചാരം എന്നുള്ളത് എക്സ്റ്റേണലായിട്ടുള്ള കാര്യമായിട്ട് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുകയാണ്, പാപം അതിന്റെ റൂട്ടിൽ അത് മോഹം എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. മുമ്പോട്ട് പോകുമ്പോൾ കഥ പറഞ്ഞിരിക്കുകയാണ്, കള്ളം പറയുന്നു. പഴയ നിയമത്തിൽ കള്ളസാക്ഷ്യം പറയരുതെന്നായിരുന്നു. കഥ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ വാക്ക് ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നായിരിക്കട്ടെ. ഒരു കർത്താവിന്റെ സ്റ്റാൻഡേർഡുകൾ വളരെ ക്ലിയർ ആക്കാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള നാരോ വേ. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു വിശാലമായിട്ടുള്ള വഴിയുണ്ട്. ഈ വിശാലമായിട്ടുള്ള വഴി കൂടി നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് പാട്ട് പാടാം, പ്രാർത്ഥിക്കാം. എക്സ്റ്റേണലി നിങ്ങൾക്ക് ഒരു മനുഷ്യനെ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, അറിയോ കോംപ്രമൈസ്, കള്ളം പറയുക എന്നുള്ളത് ദൈവം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ കാണുമ്പോൾ റിയലി എന്താണ് നമ്മൾ വരേണ്ടത്? നമ്മൾ കർത്താവിന്റെ അടുത്ത്, കർത്താവേ ഞാനൊരു ദരിദ്രൻ, ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്, ഈ ഒരു ലൈഫ് ഞാൻ ഇതിന്റെ എങ്ങനെയാണ് എന്നുള്ളത് മുമ്പോട്ട് മുമ്പോട്ട് പറയുന്നത്. ഈ ഒരു ലൈഫാണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം വെച്ചിരിക്കുന്ന പുതിയ നിയമത്തിലെ ലൈഫ് ഇതാണ്. ഇതിന്റെ അപ്പുറത്തെ ഒരു കോംപ്രമൈസ് മെസ്സേജ് നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ എൻഡിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഫോളോ ചെയ്തിരുന്നത് വേറൊരു വഴിയായിരുന്നു. അതുകൊണ്ടാണ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. വളരെ ക്ലിയർ ആണ് ഈ ദൈവവചനത്തിന്റെ സ്റ്റാൻഡേർഡുകൾ. ദൈവം വളരെ ക്ലിയർ ആയിട്ട് വെച്ചിരിക്കുന്നു. ഇതിലെങ്ങും ഒരു കോംപ്രമൈസ് കട്ട പറഞ്ഞില്ല. മുമ്പോട്ട് പറഞ്ഞാൽ നിങ്ങളുടെ വാക്ക്, നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കണം. ഡു നോട്ട് ലൈ, കള്ളം പറയരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കള്ളത്തിനെ കാണിക്കരുത് എന്ന് പറയുമ്പോൾ അതാണ് ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്. ദൈവം കട്ട വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുക. മുമ്പോട്ട് പോകുമ്പോൾ കട്ട പറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ക്ഷമിച്ചു കൊടുക്കുക. ഒറ്റ വ്യക്തിയെടുത്ത് പോലും ഉള്ളിൽ കയ്പ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് പുതിയ നിയമത്തിൽ അനുവാദം ഇല്ല. ഇതിങ്ങനെ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മുമ്പോട്ട് കർത്താവ് ഒരു വ്യക്തിയുടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ലൈഫ് ഇതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് വരച്ചു കാണിക്കുക. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഒട്ടും ദൈവം കുറയ്ക്കുന്നില്ല. ന്യായപ്രമാണം അങ്ങനെ പറഞ്ഞെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് അതല്ല ദൈവം പുതിയ നിയമത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈ കാര്യങ്ങളാണ് മത്തായി 5-ാമത്തെ അധ്യായത്തിൽ മുഴുവൻ കർത്താവ് ഇന്റേണലി അകത്തു നിന്നുള്ള കാര്യത്തിനെ പറ്റി പറയാം. 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് എക്സ്റ്റേണലായിട്ടുള്ള ചില പ്രാക്ടീസിങ്ങിനെ പറ്റി, മിനിസ്ട്രിയെ പറ്റി പറയാം. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വീണ്ടും ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ ലൈഫ്, യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രി, ദൈവവചനവും ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതുമാണ് നമ്മുടെ എല്ലാത്തിന്റെയും അടിസ്ഥാനം. നമുക്ക് ആ ഒരു എന്റെ ഹൃദയത്തിൽ ഒരു എപ്പോഴും ഉള്ള ഒരു പഠനം തരും. ഞാൻ അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റഡ്ലി പറയുന്നത്. ഒരു ചർച്ച്, ഒരു വ്യക്തിപരമായിട്ട് ആസ് എ പേഴ്സൺ നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ടാണ് കർത്താവിനെ നമ്മളെ വിളിച്ചത്, ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുഭവമാവാനായിട്ടാണ് വ്യക്തിപരമായിട്ട് വിളിച്ചത്. അന്നേരം നമ്മുടെ എപ്പോഴുള്ള കോള് കർത്താവ് ഈ ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കണം. വീണ്ടും ഞാൻ ചെയ്തു, സഭയായി നമ്മളുടെ എല്ലാവരുടെ ആഗ്രഹം ഇതായിരിക്കണം, കർത്താവ് ദൈവവചന പ്രകാരം തന്നെ മിനിസ്ട്രീസ് നടത്തണം. ദൈവസഭ നമുക്കുണ്ടായിരിക്കണം, ദൈവവചനത്തിലെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് നമ്മൾ സീരിയസ് ആയി തന്നെ കർത്താവ് എങ്ങനെയാണ് പഠിപ്പിച്ചത്, കർത്താവ് എങ്ങനെയാണ് ചെയ്തത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചേ ഒക്കൂ. അങ്ങനെ തന്നെ നമ്മൾ ചെയ്തേ ഒക്കത്തുള്ളൂ. മുമ്പോട്ട് മുമ്പോട്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഭിക്ഷ കൊടുക്കുമ്പോൾ, നിങ്ങളൊരു ഭിക്ഷ കൊടുക്കുമ്പോൾ അന്നത്തെ ആൾക്കാർക്ക് ആ ലോകം പഠിപ്പിച്ചു വെച്ചിരുന്ന സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് അവർക്ക് അറിയത്തില്ല. ഭിക്ഷ കൊടുക്കുമ്പോൾ കാഹളം ഉദിച്ചുകൊണ്ട് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് ഭിക്ഷ കൊടുക്കുന്നത് ശരിയാണെന്നാണ് അവർ വിചാരിച്ചത്. കർത്താവ് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയല്ല ദൈവം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. രഹസ്യത്തിൽ കാണുന്ന പ്രതാവ് നിങ്ങൾക്ക് പ്രതിവിധം തരുന്നുകൊണ്ട് നിങ്ങൾ രഹസ്യത്തിൽ ചെയ്യണം, നിങ്ങൾ പരസ്യമാക്കരുത്. അങ്ങനെ ഒരിടത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. പലരും ചോദിക്കാറ് നമ്മൾ എന്തുകൊണ്ടാണ് സഹോദരാഴ്ച പാത്രം കൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ പോകാത്തത്? ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവവചന പ്രകാരം അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല, യേശുക്രിസ്തു അങ്ങനെ ചെയ്തിട്ടില്ല, യേശുക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിൾ കൊടുക്കുന്നത് രഹസ്യമായിരിക്കും. ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ, ഈ ഇന്റേണലി ഉള്ളൊരു കാര്യം പറഞ്ഞിട്ട് കർത്താവ് ഉടനെ അടുത്തേക്ക് വരുന്ന ഔട്ട്വേർഡ് കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ വ്യത്യാസം ഉണ്ടായാൽ ആ വ്യക്തിയുടെ പുറത്തെ കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഉള്ളില് ഈ കാര്യങ്ങൾക്കെല്ലാം വ്യത്യാസം ഉണ്ടായത് നമ്മൾ പറയാം. ഞാൻ പറയാണ്, ഞാൻ മോഹിക്കാറില്ല, ഞാൻ കോപിക്കാറില്ല എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ കഥ പറയാണ്, എക്സ്റ്റേണലി ചില കാര്യങ്ങൾ കൂടി വ്യത്യാസം വരും. ഒരു ദേവദാസം പറയുകയായിരുന്നു, നിങ്ങൾ റിയലായിട്ട് മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് മാനസാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സിലും മാനസാന്തരം ഉണ്ടാകും. നിങ്ങളുടെ പേഴ്സിന് മാനസാന്തരം ഉണ്ടാവാത്ത ഹൃദയത്തിലെ മാനസാന്തരം കള്ളത്തരം. അതായത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി റിയലായിട്ട് വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ലക്ഷണമാണ് അവൻ ദൈവ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാനായിട്ടുള്ള, അത് ഹൃദയത്തിൽ ദൈവം കൊടുക്കുന്ന ബോധ്യമാണ്. ആ വ്യക്തി ദൈവരാജ്യത്തെ അന്വേഷിക്കുമ്പോൾ ആ വ്യക്തി കൊടുക്കണം. പക്ഷെ അതെങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, രഹസ്യത്തിൽ. രണ്ടാമത് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അടുത്ത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞ അകത്തെ കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞെങ്കിൽ പിന്നീട് മിനിസ്ട്രീസിലേക്ക് കർത്താവ് വരും. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വായിച്ചു ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരിക്കോടുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ല ഓർക്ക് തോന്നുന്നത്, അവരോട് തുല്യരാകരുത്. നേരം ഇവര് പറയാണ്, ഒരു നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത് നമുക്ക് എല്ലാ കാര്യത്തിന്റെയും പ്രാർത്ഥിക്കുന്നതിൻ്റെത്, പ്രസംഗിക്കുന്നതിൻ്റെത്, കൊടുക്കുന്നതിൻ്റെത്, എല്ലാ മിനിസ്ട്രീസും ഇന്ന് ലോകത്തിൽ ദൈവ മനുഷ്യർ എന്ന പേര്, അല്ലെങ്കിൽ ശരിക്കും ദൈവ മനുഷ്യർ തന്നെ ആയിരിക്കാം, എന്നാൽ ദൈവവചനത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെയും യേശുക്രിസ്തു ചെയ്തതുപോലെയും ചെയ്യാത്ത ഒരു പ്രാക്ടീസ് നമ്മൾ ലോകത്തിൽ കാണും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജഡം എന്ത് ചെയ്യുമെന്ന് അറിയാമോ, എങ്ങനെ ആ ഒരു പ്രാക്ടീസിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പോകണം. നമുക്ക് തെറ്റാണ് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ഞാനതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ യേശുക്രിസ്തു എങ്ങനെ ഇത് ചെയ്ത്, യേശുക്രിസ്തു എങ്ങനെ പ്രാർത്ഥിച്ച്, യേശുക്രിസ്തു എങ്ങനെ പ്രസംഗിച്ചു, എല്ലാ മിനിസ്ട്രീസിന്റെയും നമ്മളുടെ ജഡത്തിൽ വെളിപ്പെട്ട എക്സാമ്പിൾ യേശുക്രിസ്തുവാണ്. എന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കർത്താവിനെ പറ്റി പറഞ്ഞാണ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായരിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ ക്രിസ്തുവിനെ നോക്കുന്നത്. യേശുക്രിസ്തുവാണ് എക്സാമ്പിൾ. എങ്ങനെയാ യേശുക്രിസ്തു പ്രസംഗിച്ചത്, എങ്ങനെയാ യേശുക്രിസ്തു ശുശ്രൂഷിച്ചത്, എങ്ങനെയാ യേശുക്രിസ്തു പ്രാർത്ഥിച്ചത്? കഥ പറഞ്ഞിരിക്കുകയാണ്, ജാതികൾ ചെയ്യുന്ന പോലെ നിങ്ങൾ റിപ്പീറ്റഡ് വേർഡ്സിൽ കൂടി ചെയ്യരുത്. ഞാൻ പറയട്ടെ, നമ്മള് ദൈവനെ സംസാരിക്കുമ്പോൾ യേശുക്രിസ്തു എങ്ങനെ പ്രസംഗിച്ചത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള മീനിങ്ലെസ് വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നത് ദൈവസഭ ദൈവവചനപ്രകാരം മുമ്പോട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹമാണ്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ അർത്ഥമില്ലാതെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഉപയോഗിക്കാം. ഞങ്ങളുടെ ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി എന്ന വാക്കുകൾക്കൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ അത് അർത്ഥമില്ലാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ മീനിങ്ലെസ് റിപ്പീറ്റേഷൻ നമ്മളത് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു, നമ്മളൊരു പ്രാക്ടീസ് ആണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു, നമ്മൾ ദൈവവചനം സംസാരിക്കാനായിട്ട് ആൾക്കാർ നമ്മുടെ സഭയിൽ നിന്ന് എഴുന്നേൽക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കേണ്ട ഒരു ഒരു വരം ദൈവം പറഞ്ഞു. എന്താണെന്നറിയാമോ, എല്ലാവരും ദൈവസഭയിൽ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എല്ലാവരും പ്രവചിക്കുന്നു. നമ്മൾ വായിച്ചിട്ടില്ലേ, കൊരിന്ത്യരിൽ കൃപാവരങ്ങൾ ദൈവസഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും പ്രവചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഒരു ദൈവസഭയുടെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തീരുമാനിച്ചതാണോ, പിന്നെ ഒരു ദൈവസഭയുടെ നടുക്ക് ദൈവം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഒറ്റ തെളിവാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്താണെന്നറിയാമോ, നിങ്ങൾക്ക് അറിയാമോ, ദൈവം ഒരു ദൈവസഭയുടെ നടുവിൽ ഉണ്ട്. നമ്മൾ പറയുന്ന രണ്ടോ മൂന്നോ പേരുള്ളവരുടെ നമ്മൾ പറഞ്ഞു ദൈവക്കാൽ കറക്റ്റാണ്. പക്ഷെ ഇതിന്റെ ഒരു തെളിവുണ്ട്, എന്താണെന്ന് അറിയാമോ, ദൈവം നമ്മുടെ മടുക്കുന്നുണ്ട്. എങ്ങനെ പാപബോധം ഉണ്ടാവും, എങ്ങനെ? നിങ്ങൾ വാക്കിയെടുക്കണമെന്നില്ല, എടുക്കുക. എല്ലാവരും പ്രവചിക്കുന്നു എങ്കിലോ, അങ്ങനല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? അവർ പറയാണ്, നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് അവിശ്വാസിക്കോ ആത്മാവിലോ ഇല്ലാത്തവനോ ദൈവസഭയിൽ പബ്ലിക് മീറ്റിംഗിൽ അത് ഒരു ഡ്രസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊരു ക്ലോസ് മീറ്റിംഗിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പബ്ലിക്കലി നമ്മൾ ദൈവസഭയിൽ അവിശ്വാസി ആത്മാവിലോ ഇല്ലാത്തവനും കടന്നു വരുന്ന ഒരു പബ്ലിക് മീറ്റിംഗിൽ അവരെങ്ങനെ പാപബോധം ഉണ്ടാവും? എല്ലാവരും പ്രവചിക്കുമ്പോൾ, എല്ലാവരും പ്രവചിക്കുന്ന ഭാവി പറയല്ലേ, ഒരു നേരം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭാവി പറയുന്നതിന്റെ കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പഠിക്കാനും പ്രബോധിപ്പിക്കാനും ഉള്ള പ്രവചനത്തില്ല അവിടെ പറയുന്നത്. ദൈവസഭയിൽ എല്ലാവരും ഒരു പ്രവചന വരം ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവചിക്കുന്നവരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുന്നവരാകും, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്ന ഒരു സിമ്പിൾ ഇതിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എങ്ങനെ ചെയ്യണം? യേശുക്രിസ്തു ചെയ്തതുപോലെ ചെയ്യണം. യേശുക്രിസ്തു ചെയ്തതുപോലെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കർത്താവ് എങ്ങനെ പറഞ്ഞത്, കർത്താവിന്റെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഗിരി പ്രഭാഷണം നമ്മൾ വായിച്ചു നോക്കി, കർത്താവ് എങ്ങനെ ചെയ്തു? കർത്താവ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർ കൊടുക്കും. ഇറ്റ് വാസ് എ കോൺവെർസേഷൻ, ആൾക്കാരുടെ അടുത്ത് സംസാരിക്കും. നമുക്ക് ഒരു തെറ്റിദ്ധാരണ ഞാൻ മാറ്റാനായിട്ട് പറയാം. നമ്മളെല്ലാവരും, ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ദൈവസഭയിൽ, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ദൈവനെ സംസാരിച്ച് പബ്ലിക്കായിട്ട് തുടങ്ങി. അതിന് മുമ്പ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നില്ല. ഞാനിത് സംസാരിച്ചു തുടങ്ങിയപ്പോ എന്നെ ചില ദൈവദാസന്മാര് ദൈവം സംസാരിക്കുന്ന കാര്യത്തിനെ പറ്റി കറക്റ്റ് ചെയ്തു, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇങ്ങനെയല്ല. അത് ഞാൻ ഏറ്റെടുത്തു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ, ദൈവ പരിശുദ്ധാത്മ നിറവിലുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിറവിലുള്ള ശുശ്രൂഷ ഏത് ശുശ്രൂഷ? അത് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ കാണുന്ന യേശു ക്രിസ്തുവിൽ. കാരണം യേശു ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജീവിച്ചതും പ്രസംഗിച്ചതും എല്ലാ മിനിസ്ട്രിയും എക്സാക്ട്ലി പരിശുദ്ധാത്മ നിറഞ്ഞവനായി ചെയ്ത യേശു ക്രിസ്തു. യേശു ക്രിസ്തു എങ്ങനെയാ ചെയ്തതെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ദിസ് ഈസ് ദ സ്പിരിറ്റ് ഫിൽഡ് മിനിസ്ട്രി. പരിശുദ്ധാത്മ നിറവിൽ ഒരു വ്യക്തി ആയിത്തീരുമ്പോൾ ഞാൻ പറയട്ടെ, ആ വ്യക്തി നോർമൽ ആവുകയാണ് ചെയ്തത്. ആ വ്യക്തി ഒരിക്കലും അബ്നോർമാലിറ്റിയിലേക്ക് പോകത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ, ആൾക്കാരുടെ കോൺസെൻട്രേഷൻ, ആൾക്കാരുടെ എല്ലാം ഒരു വ്യക്തിക്ക്, ദൈവം സംസാരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നത് ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവ്. നിങ്ങൾക്ക് വീര്യത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സുബോധത്തിന്റെയും, സ്പിരിറ്റ് ഓഫ് സെൽഫ് കൺട്രോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പരിശുദ്ധാത്മ നിറവിലാകുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു 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 എക്സൈറ്റിംഗ് സ്റ്റേജിലേക്ക് പോകത്തില്ല. എന്നത് ദൈവം ഞങ്ങൾ സംസാരിക്കുന്ന ആദ്യ സമയങ്ങളിൽ ആൾക്കാര് ചിലര് പറഞ്ഞു, ആൾക്കാരുടെ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കണം, ആൾക്കാര് ദൈവം പറയുന്നത് കേൾക്കുന്നുണ്ടോ നോക്കണം. ഞാൻ ആദ്യമൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മേളിലോട്ട് നോക്കിട്ടാണ് സംസാരിക്കുന്നത്, ആൾക്കാരുടെ മുഖത്ത് നോക്കത്തില്ല. ചിലർക്ക് പറഞ്ഞു, ബ്രദർ യു ഷുഡ് സീ ദ പീപ്പിൾ. പക്ഷെ ചിലർ, ഞാനെല്ലാം നോക്കിയപ്പോഴെനിക്ക് മനസ്സിലായി ചിലരൊക്കെ വേറെ ഏതോ ലോകത്താണ്. ഇപ്പോഴും എനിക്കിപ്പോ ആൾക്കാരുടെ മുഖത്ത് നോക്കും പറയാം, ചിലർക്ക് എന്റെ മുഖത്തോട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ നോക്കി സംസാരിക്കാൻ നമുക്കറിയാം, ഇവര് ചിലർ ഏതോ ലോകത്താണ്, ഇപ്പൊ വേറൊരു വീട്ടിലും നാട്ടിലും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിറവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നോർമൽ, ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് നമുക്ക് മനസ്സിലാവും. ആൾക്കാർ വന്നിരിക്കുന്ന ആൾക്കാരുടെ സ്പിരിച്വൽ ലെവൽ നമുക്ക് മനസ്സിലാവും, വന്നിരിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോ എന്തോ പറഞ്ഞ പോലെ സമയം എത്ര നേരം എടുക്കണമെന്ന് നമുക്ക് മനസ്സിലാവും, എത്ര നേരം എടുക്കരുതെന്ന് നമുക്ക് മനസ്സിലാവും. പരിശുദ്ധാത്മ നിറവിലേ നമ്മൾ നടക്കത്തുള്ളൂ. അതിപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മ നിറവില എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഒരു രണ്ടു മണിക്കൂർ നിന്ന് സംസാരിച്ച ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പോലത്തെ വേറൊരു പരിപാടി പറയും. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നോർമലി നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിറവിൽ. ഞാൻ സബ്ജക്ട് കുറച്ച് മാറി പറയുകയാണ് ഈ കാര്യങ്ങളെല്ലാം കൂടി. നമുക്ക് ദൈവവചനപ്രകാരം കർത്താവ് ചെയ്ത പോലെ ആയിരിക്കണം. ഞാൻ പറഞ്ഞു, നമുക്കൊരു ഒരു വീട്ടിൽ ചെന്നു, ഒരു വീട്ടിൽ ചെന്ന് നമുക്കൊരു ഒരു വീട്ടില് ചെന്നപ്പോ ഒരു മൂന്ന് പേര് ചിക്കൻ വെച്ചു, ഓക്കെ, ഒരു ആറു പേരും ചെന്നിരിക്കുന്നു. അന്നേരം നമ്മൾ എന്ത് ചെയ്തു, ഈ മൂന്ന് പേര് ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് എല്ലാവർക്കും കൂടെ കൊടുക്കും അല്ലേ. ഞാനവിടെ ചെന്നിരുന്ന ഈ രണ്ട് പീസ് ചിക്കൻ ഞാനെടുത്ത് കഴിച്ചത് എന്ത് പറയും ആകെ. എന്നാൽ നമുക്ക് ചർച്ചില് ടൈമുണ്ട്, മെസ്സേജിന് സമയമുണ്ട്, സാക്ഷ്യത്തിന് സമയമുണ്ട്, എല്ലാവരും ദൈവം സംസാരിക്കണം, എല്ലാവരും പ്രവചിക്കണം. അന്നേരം എന്ത് ചെയ്യണം, ഈ സമയം നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. എത്ര നേരം നമുക്ക് സംസാരിക്കാം, എങ്ങനെ സംസാരിക്കാം, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ, ആൾക്കാർ വേറെ ഏതോ ലോകത്താണോ, ഇതെല്ലാം ദൈവം ഇതൊക്കെ നോർമലി സംസാരിക്കുന്നതാണ് പരിശുദ്ധാത്മ നിറവുള്ള സംസാരം. അതായത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മടങ്ങി വരട്ടെ, കഥ പറഞ്ഞിരിക്കുകയാണ്, when we pray, when we preach, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒന്ന്, നമ്മുടെ ലൈഫ് കർത്താവിന്റെ ലൈഫിനെ ഫോളോ ചെയ്യുന്നതാകുമ്പോൾ, ഒന്ന് നമ്മുടെ മിനിസ്ട്രി കർത്താവിന്റെ മിനിസ്ട്രിയെ ഫോളോ ചെയ്യുന്നതായിരിക്കും. കർത്താവ് എങ്ങനെയാണ് സംസാരിച്ചത്, കർത്താവ് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തത്, കർത്താവ് ആവശ്യമില്ലാത്ത റിപ്പീറ്റേഷൻസ് ഉപയോഗിച്ചു, കർത്താവ് ആൾക്കാരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് സംസാരിച്ചത്, കർത്താവിന്റെ കൺസേൺ എങ്ങനെയായിരുന്നു, ഇതെല്ലാം നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മുടെ മിനിസ്ട്രിയും പരിശുദ്ധാത്മാവ് നിറവില്ല. ഇങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മുടെ ഇടയിൽ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് പാപബോധമുണ്ടാവും, അവൻ കവണ്ണു വീണ് നിങ്ങളുടെ ഇടയിൽ ദൈവമുണ്ട് എന്ന് സമ്മതിക്കും. ദൈവമുണ്ട് എന്നൊരു വ്യക്തി സംസാരിക്കണമെങ്കിൽ ദൈവസഭയിലെ മിനിസ്ട്രീസ്, ഞാൻ എന്റെ ഒരു പ്രതിയിൽ ആഗ്രഹമാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ പല കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരിക്കണം. കർത്താവെ, എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ആ പദ്ധതി എന്ന് പറഞ്ഞാൽ ദൈവസഭ ബിൽഡ് ചെയ്യുന്ന എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഒരു ആഗ്രഹം, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ എവിടെ പോയാലും എവിടാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ദൈവ വചനപ്രകാരമുള്ള ഒരു സഭ ഉണ്ടാവണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഞാൻ നിലമ്പൂർ പോകുമ്പോൾ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പോകുന്ന ആ ചർച്ചിൽ ഞാൻ ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ ദൈവപ്രകാരം ഇല്ലാത്തതിൽ കാണും, ചിലത് കാണുമ്പോൾ എനിക്ക് സമയം കിട്ടത്തില്ല എല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട്, കാരണം നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള അതോറിറ്റിയില്ല. പക്ഷെ എങ്കിലും ഞാൻ ആ ചർച്ചിൽ എൽഡറിന്റെ അടുത്ത് പേഴ്സണലായിട്ട് സംസാരിക്കേണ്ട ഫ്രീഡം ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം പറയാനായിട്ട് ശ്രമിക്കും. സഹോദര, ദൈവവചന പ്രകാരം ഇങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവസഭയിലെ മിനിസ്ട്രീസ് ഇങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഈ രീതിയിലല്ല ചെയ്യേണ്ടത്. എന്റെ ഒരു അഭിപ്രായമല്ല, എന്റെ കാഴ്ചപ്പാടല്ല, ദൈവവചനം ഇങ്ങനെ പറയുന്നു, കർത്താവ് പറയുന്നുണ്ട്, എല്ലാം ഉചിതമായിട്ട് ക്രമമായിട്ട് നടക്കട്ടെ, എങ്ങനെയാണ് ക്രമമായിട്ട് നടക്കുന്നത്, ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ ശ്രമിക്കാറ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉള്ളപ്പോൾ, ഫ്രീഡം ഉള്ളവരുടെ അടുത്ത് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാലും ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു വിട്ടെ, ഞാൻ പറഞ്ഞു ഇതൊരു നാരോ വേ ആണ്, വൈഡ് വേയുമാണ്. നമ്മുടെ ലൈഫ് മാത്രമല്ല നമ്മുടെ മിനിസ്ട്രി, ചർച്ചിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരൊറ്റ ഫോക്കസിലോട്ട് വരണം. ഏതാണ് ആ നാരോ വേ? യേശു ക്രിസ്തു എങ്ങനെ ചെയ്തു, യേശു ക്രിസ്തു എങ്ങനെ പഠിപ്പിച്ചു, എങ്ങനെ ജീവിച്ചു, അപ്പോസ്തലന്മാരെങ്ങനെയാണ് പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാർ നമ്മൾ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു പ്രസംഗിച്ച എങ്ങനെയാണ് നമുക്ക് കാണും മനസ്സിലാവും. അപ്പോസ്തലന്മാരെങ്ങനെ പ്രസംഗിച്ച് എഴുതിയിട്ടുണ്ട്, അപ്പോസ്തല പ്രവൃത്തി, ആ പത്രോസ് എങ്ങനെ പ്രസംഗിച്ച്, എന്തായിരുന്നു അവരുടെ പ്രസംഗിച്ച്. അപ്പോൾ മുമ്പോട്ട് വരാം. അന്നേരം ഇങ്ങനെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ആദ്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഡീൽ ചെയ്യാനായിട്ട് ദൈവം സഹായിക്കും. മുമ്പോട്ട് പോകുമ്പോൾ പറയാണ്, അടുത്തത് നിങ്ങളുടെ ഉള്ളിൽ വ്യത്യാസം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെ പറ്റിയും ദൈവത്തിനൊരു മിനിസ്ട്രിയുണ്ട്, ഓരോരുത്തരെ പറ്റിയും. എല്ലാവരും, ഞാൻ പറട്ടെ, എല്ലാവരും ദൈവ വചനം സംസാരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ എല്ലാവരും പഠിപ്പിക്കാനായിട്ട് അവർക്കും കഴിയത്തില്ല, എല്ലാവരും ഇവാഞ്ചലിസ്റ്റുകളാവത്തില്ല, എല്ലാവരും സുവിശേഷന്മാരാവത്തില്ല. പക്ഷെ എല്ലാവരും ദൈവവചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിറവിൽ ദൈവസഭയിൽ സംസാരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. കഥ പറയുകയല്ല, ചുമ്മാ കാടുകയിൽ സംസാരിക്കുകയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിറവിൽ. അങ്ങനെ ആൾക്കാർ ദൈവസഭയിൽ എഴുന്നേക്കണം, ഇല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് എപ്പോഴും ഒന്നോ രണ്ടോ പേര് കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതല്ല ദൈവത്തിന്റെ ആഗ്രഹം. ഒരു ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം, ദൈവസഭയെ സംബന്ധിച്ച് ഞാൻ പെട്ടെന്ന് ആ വാക്യം എടുക്കട്ടെ, ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിച്ചു. അല്ലെങ്കിൽ എഫ് എസ് ലേഖനം അതിന്റെ 4:14 14:14 വാക്യം മേള് പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറി ഭൂമിയിലേക്ക് ദൈവം ഗിഫ്റ്റ് കൊടുത്തു എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ് അവന്റെ 10 വാക്യം. ദൈവം ഒരു സഭയിൽ ഇങ്ങനെയുള്ള എല്ലാ മിനിസ്ട്രീസിനെയും അപ്പോയിന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവസഭയിൽ ഇടയൻ വേണം, ദൈവസഭയിൽ ഉപദേഷ്ടാവ് വേണം, ദൈവസഭയിൽ സുവിശേഷകൻ വേണം, ദൈവസഭയിൽ ഈ കാര്യങ്ങളൊക്കെയും വേണം. ഇതൊക്കെ ദൈവസഭയിൽ ഉണ്ടാവേണ്ടതാണ്. ഇത് ആൾക്കാര് മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞാൽ, ഗോഡ് ഹാസ് കാൾഡ്, ഇനി എന്തെങ്കിലും ഈ കാര്യം മാത്രമല്ല, അനേക വരങ്ങൾ റോമാലേഖനത്തിൽ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞു, ഇതൊക്കെ ദൈവസഭയുടെ ബിൽഡിങ്ങിന് വേണ്ടി ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ദൈവം ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്? ഇത്രയും മിനിസ്ട്രേഴ്സിനെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതിനാണ്. അത് മലയാളത്തിൽ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകാത്തതാണ്. അത് നാം എല്ലാവരും വിശ്വാസത്തിനും ദൈവവൃത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യതയും സമ്പൂർണതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാർത്ഥ സ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കും ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഇത്രയും വരെ അപ്പോയിന്റ് ചെയ്ത് എന്തിനാണെന്ന് അറിയാമോ? ദൈവസഭയുടെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടിയിട്ടാണ്. നേരെ ദൈവസഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ദൈവസഭയിൽ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമാണ് ദൈവവചന ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിറവിൽ യേശു ക്രിസ്തു ചെയ്തതുപോലെ ചെയ്യുക. ഞാൻ പറഞ്ഞു വിട്ടെ, എന്തായാലും ഞാൻ പറഞ്ഞത് കഥ പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ ചെയ്യരുത്. ലോകത്ത് നിങ്ങൾക്ക് പല മാതൃകകൾ കാണും, പല എക്സാമ്പിൾസ് കാണും, നമുക്ക് പ്രാക്ടീസ് ചെയ്ത രീതികളാണ്. പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം, കർത്താവേ എന്റെ ബോധ്യങ്ങളല്ല, ദൈവവചനവും യേശു ക്രിസ്തു ആയിക്കട്ടെ മാതൃക എന്ന് പറഞ്ഞ് കർത്താവിനെ അതേപോലെ ഫോളോ ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കും. മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അടുത്ത കാര്യത്തിനെ പറ്റി ഫാസിനെ പറ്റി കഥ പറഞ്ഞിരിക്കുകയാണ്. ലോകത്തിലൊരു സിസ്റ്റമുണ്ട്, ലോകം പഠിപ്പിച്ചിരിക്കുന്ന രീതിയുണ്ട്, പക്ഷെ എന്നാൽ നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? രഹസ്യത്തിലുള്ള പിതാവിന്റെ മുമ്പിൽ. എന്നാൽ കഥ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അറിയാമോ? എല്ലാം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യേശു ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? അതുപോലെ ഞാൻ പറയുന്നത്, ഞാനിവിടെ ഒന്ന് ദൈവാനം സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്റെ ഫ്രണ്ടിൽ യേശു ക്രിസ്തു ഇരുന്ന് എന്റെ ദൈവം സംസാരിക്കുന്നത് കേൾക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്ത് പ്രാർത്ഥിക്കണ്ടേ? സഭയിലുള്ളവരെല്ലാവരും എന്നെ പറ്റി എന്താ വേണ്ട നല്ല പ്രാർത്ഥന അത് പ്രാർത്ഥിക്കണം പറയുന്നതാണ്? അല്ല, യേശു ക്രിസ്തു ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, കർത്താവ് എന്റെ മുമ്പിൽ ഇരിക്കുകയാണ് അല്ലേ. ഞാൻ സംസാരിക്കുമ്പോൾ ഓ നല്ല പ്രസംഗം, നല്ല സഹോദരനാണെന്ന് ആൾക്കാർ പറയണമെന്ന് ആഗ്രഹിക്കരുത്. ശരിക്കും കർത്താവ് ഇത് കേൾക്കുന്നുണ്ട്. കർത്താവ് എന്താണ് പറയുന്നത്? കർത്താവ് ഇതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറയും? കർത്താവ് ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ചോദന ചെയ്യുമ്പോൾ എന്റെ ഇന്റൻഷൻ എന്തായിരുന്നു ദൈവത്തിനറിയാം, പറഞ്ഞതിന്റെ രീതി എങ്ങനെയാണെന്നുള്ളത്. എന്നാൽ ഇതെല്ലാം കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ, ഇതെല്ലാം എക്സ്റ്റേണൽ കാര്യങ്ങളാണ്. ആദ്യം പറഞ്ഞത് ഇന്റേണൽ ആണെങ്കിൽ രണ്ടാമത് എക്സ്റ്റേണൽ കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം എങ്ങനെ? കർത്താവിന്റെ മുമ്പിൽ എന്നതുപോലെ നമ്മൾ ചെയ്യണം, കർത്താവിന്റെ അടുത്ത് ചെയ്യുന്നത് പോലെ ചെയ്യണം എന്ന് പറയുക. മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് വീണ്ടും രണ്ട് തരത്തിലുള്ള നിക്ഷേപത്തെ പറ്റി. ഒന്ന് ഭൂമിയിലുള്ള നിക്ഷേപം, രണ്ട് സ്വർഗത്തിലുള്ള നിക്ഷേപം. എന്താണ് നമ്മുടെ നിക്ഷേപം? സ്വർഗത്തിലാണോ ഭൂമിയിലാണോ എന്നുള്ളതിന്റെ ടെസ്റ്റും കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിങ്ങളുടെ നിക്ഷേപം. ഇങ്ങനെ രണ്ട് വഴിയെ ഞാൻ പറഞ്ഞു, ഒരു നാരോ വേയെ പറ്റി, ഒരു വിശാലമായ വേയെ പറ്റി. നാരോ വേ ഏതാണെന്ന് മനസ്സിലാകുന്നത് നമ്മൾ ഇത് ഓരോന്നും വായിച്ചു നോക്കിയാൽ മതി. ഒരെണ്ണം പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് പാരലി രണ്ടാമത്തെ പറഞ്ഞു. കർത്താവ് പിന്നെ പറഞ്ഞിരിക്കുകയാണ് രണ്ട് യജമാനന്മാരെ പറ്റി, രണ്ട് ലോർഡ്സിനെ പറ്റി, രണ്ട് കർത്താക്കന്മാരെ പറ്റി. ഒരു നാരോ വേയിൽ കൂടി പോകുമ്പോൾ അവരുടെ ഒറ്റ കർത്താവേ ഉള്ളൂ. എന്താണ്? യേശു ക്രിസ്തു ആണ് അവന്റെ കർത്താവ്. പക്ഷെ ഒരു വിശാലമായിട്ടുള്ള വേഴി കൂടെ പോകുമ്പോൾ അവന് രണ്ട് മാസ്റ്റേഴ്സ് ഉണ്ട്. അവനൊന്ന് ഒരാളെ മാസ്റ്റർ എന്ന് വിളിക്കും, പക്ഷെ അവനെ നിയന്ത്രിക്കുന്നത് രണ്ടാമത്തെ മാസ്റ്റർ ആണ്. അവന്റെ പേര് മാമോൻ എന്നാണ്. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തു എന്ന മാവിൽ കൂടി കടന്നു പോകുമ്പോഴേക്കും നിങ്ങൾ ഒരു വേയിലേക്ക് കിടക്കണം. മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് അതിനെ പറ്റി വിചാരപ്പെടുന്നതിനെ പറ്റി പറയുകയാണ്. അടുത്തത് മത്തായി ഏഴാമത്തെ അധ്യായം, ഞാൻ എന്റെ വാക്കുകൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത്, ഏഴാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു പറയുകയാണ് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ, വിധിക്കുന്ന ആൾക്കാർ. ഞാൻ പറയട്ടെ, ആരാണ് ജഡ്ജ് ചെയ്യാനായിട്ട് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന അറിയാം? ആത്മാവിൽ ദരിദ്രനായവൻ എങ്ങനെ വിധിക്കുന്നത് അറിയാം? ആദ്യം ദൈവം ആത്മാവിൽ ദരിദ്രനായവൻ തന്നെത്താൻ വിധിക്കും. എന്റെ കുറവ് എന്താണെന്നുള്ളത് ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ അവൻ തന്നെത്താൻ വിധിക്കും. സമ്പന്നനെ ദൈവം അറിയാമോ? സമ്പന്നന് പിന്നെ കേൾക്കാനൊന്നുമില്ല. സമ്പന്നന് ഇത് മെസ്സേജ് കേൾക്കുമ്പോൾ ഇത് ആരുടെ തലക്കിട്ട കൊടുത്തേക്കുന്നത് അവന്റെ മനസ്സിലെ ചിന്തയതാ വരുന്നു. ഇത് ആർക്കിട്ടാണ്? ഇത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെത്താൻ ഉയർത്തുന്നവനും തന്നെത്താൻ താഴ്ത്തുന്നവനും. തന്നെത്താൻ ഉയർത്തുന്നവന്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എപ്പോഴും സമ്പന്നനാണ്, അവന്റെ ജഡ്ജ്മെന്റ് എപ്പോഴും മറ്റുള്ളവരിലേക്കാണ്. എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ കർത്താവ് പറയാം, ആ ചുങ്കക്കാരൻ പറയാം, ലോർഡ് സിന്നറായ. എന്നിട്ട് തന്നെത്താൻ താഴ്ത്തുന്നവൻ ആദ്യമേ സ്വയം പാപിയാണെന്ന് തന്നെ മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കുന്നു. കർത്താവ് പറയുന്നത് പോലെ ജീവിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നു. അവന്റെ മിനിസ്ട്രി കർത്താവ് ചെയ്തതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. എല്ലാ കാര്യങ്ങളും ദൈവാനുപ്രകാരമായിട്ട് അവൻ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ വിധിക്കുന്ന എന്താണെന്ന് അറിയുമോ? അവൻ തന്റെ താഴെ വിധിക്കുന്നു. ദൈവം അവനൊരു റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് പറയുന്നതാണ് നാം സഭയിലുള്ളവരെ ചില ഡിസിപ്ലിൻ ആക്ഷൻ വേണ്ടി ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പോലീസ് ഞാൻ വാക്കിംഗ് എടുക്കുന്നില്ല, പോലീസ് പറയാണ് സഭയിൽ ഒരുവൻ ദുർനടപ്പുകാരനായി പോയപ്പോൾ പോലീസ് പറയാണ് ഞങ്ങൾ പുറത്തുള്ളവരെയല്ല വിധിക്കുന്നത്, ഞങ്ങൾ അകത്തുള്ളവരെ വിധിക്കുന്നു. അത് ദൈവം കൊടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. ദൈവം അങ്ങനെ റെസ്പോൺസിബിലിറ്റി സഭയെ നിനക്ക് തന്നിട്ടില്ല എങ്കിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനായിട്ട് നിങ്ങൾ നിൽക്കൽ കത്ത പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത് സ്വന്തം കണ്ണിൽ വലിയ കോലിരിക്കുന്നത് ഇവനറിയത്തില്ല. സ്വന്തം കണ്ണിലെ കോല് അറിയാതെ ഇവന്റെ നോട്ടം എങ്ങനെയാണെന്നറിയോ? മറ്റവന്റെ കണ്ണിലെ കരടാണ്. മറ്റുള്ളവരുടെ കണ്ണ് എന്നാലും ഞാൻ പറയുന്നത് നമ്മളുടെ നമുക്ക് പറ്റുന്നൊരു ഡിസപ്ഷൻ എന്താണെന്നറിയാമോ? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റി നമുക്ക് ബോധ്യമില്ല, മറ്റുള്ളവൻ ചെയ്യുന്നത് എന്താണെന്നുള്ളതിനെ പറ്റി നല്ല ബോധ്യമുണ്ട്. പക്ഷേ ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവ് നിറവേറ്റുമ്പോൾ അവൻ തന്നെത്താനെ വിധിക്കുന്നു. ഞാൻ പോട്ടോട്ടെ, ഇങ്ങോട്ട് വരുമ്പോൾ പറയാണ്, താഴേക്ക് വരുമ്പോൾ പറയാണ് അതിന്റെ അങ്ങനെ പറഞ്ഞിട്ടാണ് പതിമൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇടുക്കുവാതിൽ കൂടി അകത്ത് കടപ്പിൽ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലവും അതിലെ വഴി വിശാലവും നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലമാകുന്നു. അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതും അത് കണ്ടെത്തണോ ചുരുക്കമോ. നേരെ ഞാൻ പറഞ്ഞ കാര്യം തുടങ്ങിയില്ല, എങ്ങനെയാണ് നമ്മൾ ഈ വഴി കണ്ടെത്തുന്നത്, എങ്ങനെയാണ് ഈ വാതിൽ കണ്ടെത്തുന്നത്? ഞാനത് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ നോക്കുക. യേശു ക്രിസ്തു ജീവിച്ച ആ ലൈഫ് നോക്കുമ്പോൾ നമുക്ക് ആ വഴി മനസ്സിലാവും, ആ വാതിൽ മനസ്സിലാവും. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് വീണ്ടും രണ്ട് കൂട്ടരെ പറ്റിയാണ് ഈ പറഞ്ഞു വരുന്നത്. രണ്ടാമത്തെ അടുത്ത രണ്ട് കാര്യത്തെ പറ്റി കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു. അവരെന്ത് ചെയ്യും? അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. കർത്താവ് പറയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം. ദൈവം പറഞ്ഞിരിക്കുകയാണ്, ആരാണ് കള്ളപ്രവാചകൻ? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ വിശാലമായ വഴി ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു, കർത്താവ് പഠിപ്പിച്ച ഈ നാരോ വേ മാറി ഒരു വിശാലമായ വഴി ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ കള്ളപ്രവാചകമാണ്. ഈ കള്ളപ്രവാചകന്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്റെ ഉള്ളിൽ ഇവൻ ചെന്നായിയാണ്, പക്ഷെ പുറത്ത് ഇവൻ ആടിന്റെ വേഷവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഉള്ളിലേക്ക് കടക്കാതെ പുറമേ ഈ വേഷം കെട്ടുന്ന വ്യക്തികളെല്ലാം കള്ളപ്രവാചകന്മാരാണ്. അങ്ങനെയുള്ളവരെ സൂക്ഷിച്ചുകൊള്ളുന്നു. പിന്നെ കഥ പറഞ്ഞിരിക്കുന്നത് രണ്ടു തരം വൃക്ഷങ്ങളെ പറ്റി പറയാം. എന്താണ് രണ്ടു തരം വൃക്ഷങ്ങൾ? അടുത്ത വാക്യം പറയാണ്, നല്ല വൃക്ഷവും അവരുടെ ഫലങ്ങളാൽ അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞുകളിൽ നിന്ന് അത്തിപ്പഴവും പറിച്ചു. നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ കഴിയത്തില്ല. ഇന്നലെ പറയാണ്, ഒരു വൃക്ഷം കാണുമ്പോൾ അതിന്റെ ഫലം കാണുമ്പോൾ ആ വൃക്ഷം എന്താണ് തിരിച്ചറിയുന്നത്. കാരണം പറയാണ്, ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കായ്ക്കാനായിട്ട് കഴിയത്തില്ല. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഉള്ളിലൊരു വ്യത്യാസം വരാതെ പുറത്ത് ഒരു വ്യത്യാസം വരത്തില്ല. ഉള്ളിൽ ആ റൂട്ട് ശരിയാവാതെ ഫ്രൂട്ട് ഉണ്ടാവത്തില്ല. ആ റൂട്ട് തെറ്റാണെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാവത്തുമില്ല. ഫ്രൂട്ട് ഉണ്ടാവാത്തപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഫ്രൂട്ട് ഉള്ളിൽ നിന്ന് ആ റൂട്ട് മാറാതെ ഫ്രൂട്ട് ഉണ്ടാവത്തില്ല. ഫ്രൂട്ട് ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്ന പറയാമോ? ഫ്രൂട്ട് ഇല്ലാതെ വരുമ്പോഴാണ് ഈ ആടിന്റെ വേഷം ധരിക്കേണ്ടി വരുന്നത്. നമ്മുടെ ഉള്ളിൽ റിയലായിട്ടുള്ള വ്യത്യാസം വന്നില്ലെങ്കിൽ നമ്മുടെ കൃഷി ജീവിതം വലിയ ബുദ്ധിമുട്ടായിത്തീരും. നമുക്ക് എപ്പോഴും ആക്ട് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് നമ്മളെ കാണുന്ന വ്യക്തികൾ നമ്മളുടെ മുമ്പിൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ മനസ്സിലാകാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഒരു ആക്ടറുടെ ജീവിതത്തിലേക്ക് വരും. കഥയാണ്, ഇത് വിശാലമായിട്ടുള്ള വഴിയാണ്. പക്ഷെ ഈ വിശാലമായിട്ടുള്ള വഴിയിൽ നമ്മൾ സഭയിൽ വരുമ്പോൾ നമ്മൾ ഈ വിശാലമായിട്ടുള്ള വഴിയിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ വിശാലമായിട്ട് വഴി കൂടെ പോവാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആക്ടിങ്ങിലേക്ക്. കഥ പറഞ്ഞിരിക്കുകയാണ്, പക്ഷെ റിയൽ പ്രോബ്ലം എന്താണെന്നറിയാമോ? റൂട്ട് മാറിയിട്ടില്ല. റൂട്ട് റിയലായിട്ട് മാറുമ്പോൾ അതിൽ നിന്ന് കൂട്ടുണ്ട്. അവിടെ കഥ പറഞ്ഞിരിക്കുകയാണ് രണ്ടു തരം വൃക്ഷങ്ങളെ പറ്റി പറയാണ്. രണ്ട്, ആകാത്ത വൃക്ഷത്തിന് ആകാത്ത ഫലവും, നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും, ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ കഴിയില്ല, നല്ല വൃക്ഷ ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീരുടെ കെട്ട് കളയുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ അവരെ തിരിച്ചറിയാം. എന്നിട്ട് കർത്താവ് പറയാണ്, പിന്നെ വേറൊരു കൂട്ടരെ പറ്റി പറയാണ്. എന്താണെന്ന് അറിയാമോ? കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ചില. യേശു ക്രിസ്തു അതിന് മുമ്പ് പറഞ്ഞു, ഒരു മനുഷ്യന് രണ്ട് യജമാനന്മാർ വരത്തില്ല. അതിന്റെ ഒറിജിനൽ വാക്കിൽ കർത്താവ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് രണ്ട് കർത്താക്കന്മാർ ഒക്കത്തില്ല. പക്ഷെ രണ്ട് കർത്താക്കന്മാരുള്ള വ്യക്തികളും അവര് യേശുവിനെ എങ്ങനെ വിളിക്കുന്നറിയാമോ? യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും എന്നാൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാത്ത അവരെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നു. നേരെ ഞാൻ പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ കടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു വരുന്നത്. കർത്താവ് ആദ്യം പറഞ്ഞു, ആത്മാവിൽ ദരിദ്രനായവൻ അവനാണ് സ്വർഗരാജ്യമുള്ളത്. രണ്ടാമത് പറയാണ്, ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും കൂട്ടുകങ്ങൾ എക്സ്റ്റേണൽ റൈറ്റസ്നെസ് കാണിച്ച് മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. മൂന്നാമത് പറയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വാവുണ്ട് പറയുന്നവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ആരാണ് പ്രവേശിക്കുന്നത്? കർത്താവോട് എന്തിക്കാണ്? ഞാൻ പിന്നെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തു. എന്നിട്ട് കർത്താവിനെ പറയാണ്, അവര് പറയാണ് കർത്താവ് കർത്താവ് നിന്റെ നാമത്തിൽ ഞങ്ങൾ വലിയ വലിയ പ്രവർത്തകൾ ചെയ്തു. എവിടെ പ്രവചിക്കുകയാണ്? പ്രവചിച്ചു. അവരുടെ കർത്താവ് നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വലിയ വീര്യ പ്രവർത്തികൾ ചെയ്തിട്ടില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട് ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയെന്ന് പറയും. അത് പറയാണ്, ചില ആൾക്കാര് ഭയങ്കര മിനിസ്ട്രീസ് ചെയ്തിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നിട്ട് പറയുമ്പോൾ കർത്താവ് പറയാണ്, കർത്താവ് ഒരു നാളും ഇവരെ അറിഞ്ഞിട്ടില്ല. അതിനർത്ഥമുണ്ട്, അതിനർത്ഥം റിയൽ അർത്ഥമാണ്. കർത്താവ് ആരെ അറിയുന്നില്ല? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയാണ്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവിതം. യേശു ക്രിസ്തുവാണ് പറയാണ്, ഞാൻ എന്റെ ആടുകളെ അറിയുന്നു. ഇവര് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. തിമോത്തിയോസ് നേരത്തെ പറയാണ്, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ഇവര് കർത്താവിന് ചില ആൾക്കാരെ അറിയാം, കർത്താവിനെയും ചില ആൾക്കാർക്ക് അറിയാം. കർത്താവിനെ അറിയാന്ന് പറഞ്ഞാൽ പേഴ്സണൽ റിലേഷൻ. പക്ഷെ കർത്താവിനെ അറിയാതെയും കർത്താവും അറിയാതെയും എന്ത് ചെയ്യാനായിട്ട് പറ്റും? മിനിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റൂല്ലേ? ബൈബിൾ പറയുന്നതില്ലേ, നമ്മുടെ തെറ്റായിട്ടുള്ള വേറൊരു ചിന്തയുണ്ട്, നമ്മൾക്ക് ഈ മിനിസ്ട്രി ചെയ്യുന്നവരുണ്ടല്ലോ, ഈ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് അവര് ചില മിനിസ്ട്രി ചെയ്യുന്നത് കൊണ്ട് ഇവർ ദൈവത്തെ അറിഞ്ഞവരാണെന്ന് യാതൊരു തെളിവില്ല. ദൈവോന പ്രകാരം അവര് കർത്താവിനെ അറിഞ്ഞിട്ടില്ല, കർത്താവ് അവരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവരെന്ത് ചെയ്യുക? ഇവര് കർത്താവിന്റെ നാമത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. കർത്താവാണ്, ഇവരുടെ ഉള്ളിൽ കർത്താവ് വന്നിട്ടുമില്ല, പക്ഷെ ഇവരുടെ പുറമെ ഇവരൊരു ചെന്നായുടെ വേഷം ധരിച്ചു കിടക്കണം. കർത്താവ് ഇവരെ അതീകെ, ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ എന്തെങ്കിലും തെറ്റിൽ വീഴുമോ, കർത്താവിനടുത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നവരെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുകയും കണ്ടിന്യൂസ് ആയി ദൈവം പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുകയും അതോടൊപ്പം തന്നെ മിനിസ്ട്രി തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ദൈവത്തെ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തിയാണ്. കർത്താവിനെ അറിഞ്ഞ, വ്യക്തിപരമായിട്ട് അറിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരിക്കലും പാപത്തിൽ തുടരുകയും മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ് പറയാണ്, ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അവർ ഒരിക്കലും കർത്താവിനെ അറിഞ്ഞു വരാൻ. കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ഞാൻ അറിഞ്ഞിട്ട് പിന്നെ പറഞ്ഞെന്നുള്ളതല്ല പറഞ്ഞത്. കർത്താവ് ഞാൻ ഒരു നാള് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അതായത് എങ്ങനെയാണ് ഒരു വ്യക്തി അറിയുന്നത്? നമ്മളൊരു വ്യക്തിയുടെ അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഫലത്തിൽ നിന്നാണ് അറിയുന്നത്. നമ്മൾ പല കാര്യങ്ങളും ടിവിയിലും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇന്നത് ചെയ്യുന്ന ഒരു വ്യക്തി കർത്താവിനെ അറിഞ്ഞൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. കർത്താവ് പറയാണ്, ഇവരെ ഒരു നാളും കർത്താവിനെ അറിയാതിരുന്നിട്ടും കർത്താവിന്റെ നാമത്തിൽ പിരിപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, ഇത് പറഞ്ഞത് അവസാനം എവിടെ എത്തും എന്നറിയാമോ? അവസാനം ഈ വഴിയും ഈ ഇതുകൂടെ ചെന്നിട്ട് അവസാനം ചെന്ന് നിൽക്കുന്നത് കർത്താവ് രണ്ട് ബിൽഡിങ്ങുകളെ പറ്റിയാണ്. രണ്ട് ബിൽഡിങ്ങിനെ പറ്റി ആദ്യം പറ്റി പറഞ്ഞിട്ട് അപ്പം കേർത്താ അതിന്റെ അവസാനത്തെ 24-ാമത്തെ വാക്യം ആകയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ യേശു കുറിച്ച് കൺക്ലൂഡ് ചെയ്യാണ്. കർത്താവ് കൺക്ലൂഷനിലേക്ക് വരിക. ആകയാൽ ഞാൻ ഇത്രയും നേരം ചില കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, ഇത്രയും നേരം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പറയാണ്. ആകയാൽ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പറയാണ്, everyone who hears these words of mine and act upon, അത് കേട്ടിട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോടുകൂടില്ല. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അടച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാ കേൾവിയില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് ദുരിലാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച ഇത്. എന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഒരു കാര്യം ബിൽഡ് ചെയ്യാം, നമ്മുടെ പേഴ്സണൽ ലൈഫ് ബിൽഡ് ചെയ്യണം, നമ്മളൊരു ദൈവസഭ ബിൽഡ് ചെയ്യണം. ഇത് അൾട്ടിമേറ്റ്ലി എല്ലാ കാര്യങ്ങളും എങ്ങോട്ട് ചെന്ന് നിൽക്കുമെന്ന് അറിയാമോ? ദൈവസഭ എന്ന ബിൽഡിങ്ങിലേക്കാണ് ചെന്നിരിക്കുന്നത് അവസാനം. അതുകൊണ്ടാണ് എബ്രായലേൻ അവസാനത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇളകാത്ത ഒരു രാജ്യമുണ്ട്, ഇളകുന്ന ചില കാര്യങ്ങൾ. കർത്താവ് ഒരിക്കൽ വല്ലതും ഇളക്കാനായിട്ട് പോകണം. ഞാൻ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞത്, നമ്മളുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ ലൈഫും എല്ലാം അൾട്ടിമേറ്റ്ലി ചെല്ലി നിൽക്കുന്നത് ദൈവസഭയുടെ പണിയിലേക്കാണ്. എന്റെ കർത്താവ് പറയാണ്, ദൈവവചനപ്രകാരം എന്റെ ഈ കാര്യങ്ങളെ കേട്ടൊരു വ്യക്തി അങ്ങനെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
ആ വ്യക്തി ദൈവവചന പ്രകാരമുള്ള ഒരു മിനിസ്റ്റർ ചേരാൻ ആഗ്രഹിക്കുന്നു, കഥാവ് കൊടുക്കുന്ന മിനിസ്റ്റർ. അങ്ങനെ ചെയ്യുന്ന വ്യക്തി ബിൽഡ് ചെയ്തത് ഒരു ഇളകാത്ത ദൈവ സഭയാണ്. അങ്ങനെ ഒരു ദൈവ സഭ ബിൽഡ് ചെയ്യാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതേസമയം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാം, കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെ ഫോളോ ചെയ്യാം, നമ്മളൊരു വിശാലമായിട്ടുള്ള വഴി കൂടി നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മളും ഒരു കാര്യം ബിൽഡ് ചെയ്യണം, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മളൊരു കാര്യം ബിൽഡ് ചെയ്യാണ്. നമ്മൾ ദൈവ സഭ എന്ന കാര്യത്തിൽ ഒരു വലിയ ബിൽഡ് ചെയ്യണം, പക്ഷെ അവസാനത്തെ സംഭവിക്കുന്ന അറിയാമോ, അത് നിലനിൽക്കത്തില്ല. എവിടെ ദൈവവചനപ്രകാരം ഉള്ള കാര്യം അതുകൊണ്ട് കടത്ത പറഞ്ഞിരിക്കുക, ഞാൻ ഈ എന്റെ ഈ വാക്കുകൾ, എന്റെ ഈ വാക്കുകൾ എന്ന് പറയുമ്പോൾ 10:5-7 എല്ലാ കാര്യങ്ങളും നിങ്ങളെടുത്തു, എല്ലാ കാര്യങ്ങളും. അതിൽ കർത്താവിന് ലൈഫും ഉണ്ട്, മിനിസ്ട്രിയും. രണ്ട് കാര്യങ്ങളെയും ദൈവവചന പ്രകാരം തന്നെ ചെയ്യാൻ നാം തീരുമാനിക്കുകയാണെങ്കിൽ കർത്താവ് പറയാണ് ആ ദൈവസഭ ഒരിക്കലും വളരുകയില്ല, ഒരിക്കലും. കർത്താവ് പറയാണ് ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. തന്നെ നമ്മുടെ ഉള്ളിലെ ആഗ്രഹം എന്തായിരിക്കണം? കർത്താവ് ഒരു ദൈവസഭ, വ്യക്തിപരമായിട്ട് എന്റെ ആഗ്രഹം കർത്താവ് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച് പരിചരിക്കണം എന്നുള്ളതായിരിക്കും. കോർപ്പറേറ്റ് ആയിട്ട് നമ്മളുടെ ആഗ്രഹം കർത്താവേ കർത്താവിന്റെ ശരീരമായിട്ട് ദൈവവചനപ്രകാരം തന്നെയുള്ള ശുശ്രൂഷകളാണ്, ദൈവവചനപ്രകാരം എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന, കറക്റ്റ് ചെയ്യുന്ന ഒരു ദൈവസഭ ബിൽഡ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളെ കുറിച്ച് എല്ലാം ദൈവം അത് ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവസാനം എന്ത് ചെയ്യും? നമുക്ക് കർത്താവിന്റെ കൃപയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനം ഉള്ള ഒരു ദൈവസഭയുടെ ഭാഗമായി തീരാനായിട്ട് നമുക്ക് കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നത് അറിയുമോ? നമ്മുടെ ഷേക്കി ബിൽഡിങ്ങിന്റെ ഭാഗമായി തീരും, നമ്മുടെ ലൈഫ് ഷേക്കാവും. പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. ദൈവസഭ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കും. ഞാൻ പറഞ്ഞു ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഒരു കാര്യമുണ്ട്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിൽ എല്ലാം ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊരു കൽപ്പനകൾ കർത്താവ് പറയാതെ പറയാം. പക്ഷെ ഇതിന്റെ അടിസ്ഥാനം ദൈവത്തെ പറഞ്ഞിരിക്കുക. എന്താണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനം? ആത്മാവിൽ ദരിദ്രരായിട്ട് കർത്താവ് എന്നെ കൊണ്ട് ഇതൊന്നും, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് ചെയ്യുന്നതല്ല. ഈ പറഞ്ഞിരിക്കുന്ന പോലെ കമ്മോഹത്തെ ജയിക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല, ദ്രവ്യാഗ്രഹത്തെ ജയിക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല, കോപത്തെ ജയിക്കാനായിട്ട് എനിക്ക് കഴിയത്തില്ല, ദൈവസ്വഭ ബിൽഡ് ചെയ്യാനും എന്നെ കൊണ്ട് കഴിയത്തില്ല. പക്ഷേ കർത്താവിനോട് നമ്മൾ പറയുന്നത്, കർത്താവ് ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്, എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയത്തില്ല, എന്നെ കൊണ്ട് ഒന്നിനും ശക്തിയില്ല എന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു? ദൈവം അതിന്റെ ഇടയ്ക്കൊരു പ്രോമിസ്, ഞാൻ വായിക്കാതെ വിട്ടുപോയ ഒരു പ്രോമിസിനെ പറ്റി കർത്താവ് പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 7:7-7 യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവൻ ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, നിങ്ങൾ മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കും. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ ചോദിക്കുന്ന കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ബാക്കിയുള്ള സുവിശേഷങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനാൽ നടക്കുന്നതിനെ പറ്റി അവിടെ പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം നടുക്ക് അവസാനം വന്നിരിക്കുമ്പോൾ കർത്താവ് പറയാം, കർത്താവെ എനിക്ക് കഴിയത്തില്ല, എനിക്ക് ഇങ്ങനൊരു ലൈഫ് ഇമ്പോസിബിൾ ആണ്. 10:5-7 എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവിക സ്റ്റാൻഡേർഡ് എനിക്ക് ഇമ്പോസിബിൾ ആണ്. ദൈവസഭ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്, ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുന്നതല്ല. പക്ഷെ കർത്താവ് പറയുകയാണ് ഞാൻ ദരിദ്രനാണ് എന്നുള്ള ബോധ്യത്തിൽ കർത്താവിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ യാചിക്കുന്നുണ്ട്. ഇവിടെ യാചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് യാചിക്കുന്നതിന്റെ കാര്യമല്ല, പരിശുദ്ധാത്മാവിന്റെ ഡിപ്പെൻഡൻസിൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് മുമ്പോട്ട് പോകുന്നതിനെ പറ്റിയാണ്. എന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കർത്താവ് പറഞ്ഞിരിക്കുന്ന കൊമ്പ് മുന്തിരിയോലിൽ വസിക്കുന്ന പോലെ കർത്താവിൽ ഡിപ്പെൻഡ് ആയിട്ട് വസിക്കുമ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ കർത്താവ് നമ്മളെ നിറച്ച് കർത്താവിന്റെ ശക്തി അനുസരിച്ച് ചെയ്യാനായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എന്തായിത്തീരും? നമ്മൾ കുറച്ച് ആൾക്കാരെ ഉള്ളവരും നമ്മൾ ദൈവ സഭ ഇളകിപ്പോകാത്ത ഒരു ദൈവസഭയായിട്ട് നിർമ്മിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം ഇതായിരിക്കട്ടെ. കർത്താവെ ദൈവസഭ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പേഴ്സണലി യേശു ക്രിസ്തു ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഇടുക്കമുള്ള വഴി കൂടി പോയി അവസാനം കർത്താവ് ഒരു ഇളകാത്ത അടിസ്ഥാനത്തിൽ ബിൽഡ് ചെയ്യപ്പെട്ട ദൈവസഭയായിട്ട് നമ്മൾ ആയിരിക്കുന്നിടത്തെല്ലാം ആയിരിക്കാനായിട്ട് ദൈവം മനസ്സിലാക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.